ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി അൾജീരിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു അൾജീരിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപവും നിയമസഭ ചർച്ച ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കി നിയമസഭ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. അൾജീരിയ സന്ദർശനത്തിന്റെ 2-ാം ദിനമായ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അൾജീരിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. രക്തസാക്ഷികളുടെ സ്മാരകമായ മഖാം എചാഹിദും മുജാഹിദ് മ്യൂസിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. അൾജീരിയൻ ഇന്ത്യ എക്കണോമിക് ഫോറത്തെയും രാഷ്ട്രപതി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച മൌറിറ്റാനിയ സന്ദർശിക്കും. തുടർന്ന് ഈ മാസം 17 മുതൽ 19 വരെയാണ് മലാവി സന്ദർശനം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐകകണ്ഠേന പാസാക്കി. മന്ത്രി എം പി രാജേഷാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. വയനാട് പുനരധിവാസവും കേന്ദ്രത്തിൽ നിന്നും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തലും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപവും നിയമസഭ ഇന്ന് വിശദമായ ചർച്ച ചെയ്തു. പ്രതിപക്ഷത്തു നിന്നും ടി സിദ്ദീഖാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായില്ല എന്നുള്ളത് ഗുരുതരമായ വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ദുരന്തത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ സഹകരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഇതുവരെ പൂർണ്ണമായ സഹകരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ദുരന്തങ്ങളുടെ ഇരകളായി മാറുന്ന ആളുകൾക്ക് അവരുടെ പേരിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും അവർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന ഒരു മനസമാധാനമെങ്കിലും ആ പാവങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടൊരു വളരെ പുതിയ ക്രിയാത്മകമായ സമീപനമാണ്.
അതേസമയം ദുരന്തത്തെ നേരിടുന്നതിന് കേന്ദ്ര സഹായം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് സംസ്ഥാനത്തിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തെ ഒന്നിച്ചു നേരിടാമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് അധിക സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലായി 1200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ദുരന്തമെന്ന നിലയിൽ കേരളത്തിന് അധിക സഹായം അനുഭവപൂർവ്വം നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്.
ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കേന്ദ്ര സർക്കാരുമായി വിശദമായ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന വ്യാജ പ്രമേയം നിയമസഭയിൽ പാസാക്കി LDFും UDFും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിയമസഭയെ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വഖഫ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കി. ന്യൂനപക്ഷ ക്ഷേമമന്ത്രി വി അബ്ദുറഹ്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വഖഫ് വിഷയത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിരവധി അധികാരങ്ങൾ കവർന്നെടുക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് പ്രമേയത്തിൽ പറയുന്നു. കടമ്പാട്ടുകോണം മധുര ദേശീയപാത പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള ജനങ്ങളുടെ ആശങ്ക ഗൌരവതരമെന്ന് മന്ത്രി കെ രാജൻ. നിർമ്മിതികളുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് നഷ്ടപരിഹാരം അനുവദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കുമെന്നും ഇക്കാര്യത്തിൽ എല്ലാവിധ സഹായ നിലപാടുകളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ PS സുപാലിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
സാർ, കൊല്ലം ചെങ്കോട്ട ദേശീയപാത 744 നിർമ്മാണത്തിനായി തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിൽ നിന്നും 9.86 കിലോമീറ്റർ ദൂരത്തിൽ 44 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 3A വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മിതികളുടെ കാലപ്പഴക്കം കണക്കാക്കാതെ ഭൂമി ഏറ്റെടുക്കണം എന്ന പ്രശ്നം തികച്ചും അർഹമായ ഗൌരവപ്പെട്ട ഒരു പ്രശ്നമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം അടിയന്തരമായി കൂടിച്ചേർക്കുകയും ഇക്കാര്യത്തിൽ ഏറ്റവും സർക്കാരിന് ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള സഹായകരമായ നിലപാട് സർക്കാർ എടുക്കുകയും ചെയ്യും എന്നറിയിച്ചു.
തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 17 രാവിലെ നടക്കും. തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 21 നടയടയ്ക്കും. ശബരിമലയിൽ സർക്കാരും ദേവസ്വവും ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ പുനരാലോചന വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഉരുൾപൊട്ടൽ നടന്ന കോഴിക്കോട് വിലങ്ങാട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സന്ദർശനം നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിലങ്ങാട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും ചീഫ് സെക്രട്ടറി വിലയിരുത്തി. കൃഷിയോഗ്യമായ ഭൂമിക്ക് സാധാരണ നഷ്ടപരിഹാരവും കൃഷിയോഗ്യമാക്കാൻ പറ്റാത്ത ഭൂമിക്ക് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നഷ്ടപരിഹാരവും നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയെ ഉൾപ്പെടുത്തിയുള്ള കനേഡിയൻ സർക്കാരിന്റെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിഷയവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ നിന്നുള്ള നയതന്ത്ര ആശയവിനിമയത്തിന് മറുപടിയായാണ് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. അപകീർത്തിപരമായ പരാമർശങ്ങളാണ് കാനഡ ഉന്നയിക്കുന്നതെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ചുള്ള ട്രൂഡോ സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പീഡനത്തിനിരയായവരുടെ പേരുകൾ ഒരു കാരണവശാലും പുറത്തുവരരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. FIR കോപ്പി പീഡനത്തിനിരയായ വ്യക്തിക്ക് മാത്രമേ നൽകാവൂ എന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസ് ഹൈക്കോടതി ഈ മാസം 28 വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് 8 ജയം. രണ്ടാം ഇന്നിംഗ്സിൽ 158 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം 2 നഷ്ടത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. കേരളത്തിനുവേണ്ടി ക്യാപ്റ്റൻ സച്ചിൻ ബേബി 56, രോഹൻ കോന്നുമൽ 48 റൺസും നേടി. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാന്റ് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ഇന്ത്യ സെമിയിൽ പ്രവേശിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 9 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസ്ട്രേലിയ സെമിഫൈനൽ ഉറപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ കൊച്ചിയിൽ അറസ്റ്റിലായ നടൻ ബാലയ്ക്ക് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മുൻ ഭാര്യ അമൃത സുരേഷിനെയും മകളെയും ബന്ധപ്പെടാൻ പാടില്ല, ഇരുവർക്കും എതിരെ സമൂഹമാധ്യമങ്ങളിൽ പരാമർശിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത സുരേഷിന്റെ പരാതിയെ തുടർന്നാണ് ബാലയെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷന് മികച്ച പ്രതികരണം. രജിസ്ട്രേഷൻ ഈ മാസം 25 വരെ തുടരും. PM ഇന്റേൺഷിപ്പ് MCA.gov.in എന്ന ഓൺലൈൻ പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടലിൽ ഇതുവരെ 193 കമ്പനികൾ ഏകദേശം 91,000 ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.25 ലക്ഷം പേർക്ക് ഇന്റേൺഷിപ്പ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് ജില്ലയിലെ കുറുവാദ്വീപ് നാളെ മുതൽ സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, ബാണാസുര മല മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ് എന്നിവിടങ്ങളിൽ ഈ മാസം 21 മുതൽ പ്രവേശനം അനുവദിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശന ഫീസ് ഇനത്തിൽ വർധന വരുത്തുകയും സന്ദർശകരുടെ എണ്ണം പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി അൾജീരിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു അൾജീരിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപവും നിയമസഭ ചർച്ച ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കി നിയമസഭ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.